ദില്ലിദാരിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഫെബ്രുവരി 5-ാം തീയതി മുതൽ 14-ാം തീയതി വരെ തൃശ്ശൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള ആണ് ദില്ലിദാലി പോഡ്കാസ്റ്റിന്റെ ഈ ലക്കത്തിലെ പ്രതിപാദ്യ വിഷയം. കോവിഡ് കാലത്തെ വലിയ പിൻവാങ്ങലുകൾക്ക് ശേഷം നാടക പ്രവർത്തകർ, ഇന്ത്യയിലാകെയുള്ള നാടക പ്രവർത്തകർ വലിയ താല്പര്യത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂരിൽ നടക്കുവാൻ പോകുന്നത്. ഈ തിയേറ്റർ ഫെസ്റ്റിവലിന്റെ ക്യൂറേറ്റർമാരിൽ ഒരാളും കേരളത്തിലെ നാടക പ്രവർത്തകർക്ക് സുപരിചിതനുമായ ദീപൻ ശിവരാമനാണ് ദില്ലിദാരിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന നാടക പ്രവർത്തകരിൽ ഒരാളാണ് അദ്ദേഹം. കേരളത്തിലെ ഓക്സിജൻ തിയേറ്റർ കമ്പനിയുടെ ഫൗണ്ടിംഗ് ആർട്ടിസ്റ്റിക് ഡയറക്ടറാണ്. തൃശ്ശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും, സെൻട്രൽ സെയിന്റ് മാർട്ടിൻസ് കോളേജ് ഓഫ് ആർട്ട് ആൻഡ് ഡിസൈനിൽ നിന്നും, വിംബിൾഡൺ കോളേജ് ഓഫ് ആർട്ട് ലണ്ടനിലെ വിംബിൾഡൺ കോളേജ് ഓഫ് ആർട്ടിൽ നിന്നും പരിശീലനം ലഭിച്ച ദീപൻ ശിവരാമൻ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലെ നാടക പ്രവർത്തനത്തിൽ ഏതാണ്ട് 70-ഓളം തിയേറ്റർ പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലും പുറത്തുമായിട്ട്. ഇപ്പോൾ ഡൽഹിയിലെ അംബേദ്കർ സർവകലാശാലയിൽ സ്കൂൾ ഓഫ് കൾച്ചർ ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിൽ അദ്ദേഹം അധ്യാപകനാണ്. സ്വാഗതം ദീപൻ ശിവരാമൻ ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക്.
വളരെ സന്തോഷം ഗോപാലകൃഷ്ണൻ ദില്ലി ദാലിയോട് സംസാരിക്കാനായിട്ട് ഒരു അവസരം തന്നതാണ്.
ഓ, ഈ ഹ്യൂമാനിറ്റി മസ്റ്റ് യുണൈറ്റ്, ഒന്നിക്കണം മാനവികത എന്നതാണല്ലോ ഇത്തവണത്തെ തിയേറ്റർ ഫെസ്റ്റിവലിന്റെ പ്രധാനപ്പെട്ട തീം. അപ്പോൾ തിയേറ്റർ ഈസ് കൺസേൺഡ് വിത്ത് ഇക്കോളജി ഓഫ് ലൈഫ് ഇൻ ദ ബ്രോഡസ്റ്റ് സെൻസ് എന്ന് ഫെസ്റ്റിവലിന്റെ ആമുഖ കുറിപ്പിൽ ഞാൻ വായിക്കാനിടയായി. അപ്പൊ ഈ ഫെബ്രുവരി 5-ാം തീയതി തുടങ്ങുന്ന ഈ തിയേറ്റർ ഫെസ്റ്റിവലിൽ ഈ ആശയത്തിനെ, ഈ തീമിനെ എങ്ങനെയാണ് സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്?
മറ്റേത് കലയെയും നോക്കുന്ന സമയത്ത് തിയേറ്ററിന്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സവിശേഷത മനുഷ്യർ കൂടി നിന്നാൽ മാത്രം സംഭവിക്കുന്നത് കലാരൂപമാണ് തിയേറ്റർ. ഇപ്പോൾ ചിത്രകലയായാലും അല്ലെങ്കിൽ സാഹിത്യമായാലും മറ്റേതൊരു കലാരൂപത്തിനെ അപേക്ഷിച്ച് നമ്മൾ ഒരുമിച്ച് ഒരിടത്ത് ഒരേ സമയത്ത് ചേർന്നിരിക്കേണ്ടതുണ്ട്, കാഴ്ചക്കാരനും കലാകാരനും. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്കറിയാം കോവിഡ് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, മാത്രമല്ല പ്രത്യേകിച്ച് കലാകാരന്മാരെ അത് വല്ലാത്ത വിഷമത്തിലാക്കി. അപ്പോൾ നമ്മൾ ഒരു തിരിച്ചറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടകപ്രവർത്തകരെയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കിയത്. കാരണം നമ്മൾ ഈ മുഖം മറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തിരിക്കാതെ സോഷ്യൽ ഡിസ്റ്റൻസ് പുറത്തു കഴിഞ്ഞാൽ നടക്കാൻ പറ്റുന്ന സംഭവമല്ല തിയേറ്റർ. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ലോകത്താകമാനമുള്ള നാടകപ്രവർത്തകരുടെ വളരെയായിട്ടൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ തിയേറ്റർ ഹൗസുകളും ബ്രോഡ്വേ ആയാലും വെസ്റ്റൻഡ് ആയാലും ഒക്കെ അടച്ചിടുകയും അതുപോലെ തന്നെ കലാകാരന്മാർ മറ്റു വഴികളില്ലാതെ ഭയങ്കരമായിട്ട് സ്റ്റാഗ്നൻസി നേരിട്ടിരുന്നു. അപ്പൊ നമ്മൾ ഈ പോസ്റ്റ് കോവിഡ് സമയത്ത് ഒരു ഫെസ്റ്റിവൽ ആലോചിച്ചപ്പോൾ നമ്മൾ എന്തായിരിക്കണം നമ്മളൊരു ഫെസ്റ്റിവൽ തീം. അപ്പൊ ആദ്യം തന്നെ വി ഹാവ് ടു ബ്രിങ് പീപ്പിൾ ടുഗദർ. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ് വി തോട്ട്, ദിസ് ഷുഡ് ബി ഒരു ഓപ്പർച്യൂണിറ്റി ടു ബ്രിങ് പീപ്പിൾ ടുഗദർ ഓൺ വൺ റം വൺ അംബ്രല, ഹോൾ ഹാൻഡ്സ് ടുഗദർ, അസംബിൾ ആൻഡ് റീഅഷുർ. We can still be together and we can still talk about us, our life, our politics, our philosophy, our existence of a human being, our ecology of life. This all is possible when we come together. Appo anganeyan ee oru aashayam humanity must unite ennikana manavigatha ennu parayum oru aashayam ethiyathu. Mattulla varshangala abheshichu nammal munnottu vekkuna chila pratheekamayitta oru sasheshatha festival undu. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വരികയാണ് ആസ് എ ഫെസ്റ്റിവൽ. ഇത് ഇസ് ആൾസോ സംതിങ് വിച്ച് വി ഫീൽ ദാറ്റ് യു നോ ദിസ് ഷുഡ് ബി ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ തിയേറ്റർ മേക്കേഴ്സ് ആൻഡ് ദി സ്പെക്ടേറ്റേഴ്സ് ടു സെലിബ്രേറ്റ് തിയേറ്റർ ആൻഡ് ടു ഗാദർനെസ്. അപ്പോൾ നമ്മൾ വി വോണ്ട് ടു ബ്രിങ് സം പ്രൊഡക്ഷൻസ് ആൻഡ് തിയേറ്റർ മേക്കേഴ്സ് ഹു ആർ നോൺ ഫോർ ദെയർ വർക്ക് വിത്തിൻ ദി ഫ്രെയിം ഓഫ് ദിസ് ഫെസ്റ്റിവൽ തീം ഹ്യൂമാനിറ്റി മസ്റ്റ് യുണൈറ്റ്. Someone like Peter Brook, for example, who is somebody who is known for putting forward such a philosophy of humanity. especially if you look at his work of Mahabharata, precisely that's what he was trying to do, that work, bringing people together globally in his work. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഡക്ഷൻ ആയിട്ടുള്ള ടെമ്പസ്റ്റ് പ്രോജക്ട് ഇതിനകത്ത് വരുന്നു ഫെസ്റ്റിവലിന്. ആദ്യമായിട്ടാണ് പീറ്റർ കുട്ടി പ്രൊഡക്ഷൻ കേരളത്തിലെ ഓഡിയൻസ് കാണാൻ അവസരം കിട്ടുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ വളരെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വർക്ക് ഈസ് കമ്മിങ് ടു ദിസ് ഫെസ്റ്റിവൽ. അതുപോലെ തന്നെ യൂജിന ബാർബ, വൺ ഓഫ് ദി അനദർ വെരി ഇമ്പോർട്ടന്റ് തിയേറ്റർ പേഴ്സണാലിറ്റി വിച്ച് നോൺ ഫോർ ഇന്റർ കൾച്ചറൽ തിയേറ്റർ, അഗെയിൻ ബ്രിംഗിങ് കൾച്ചേഴ്സ് ടുഗെദർ, അദ്ദേഹത്തിന്റെ ഒരു പ്രൊഡക്ഷൻ ആകെ വരിക എന്ന പ്രൊഡക്ഷൻ നമ്മുടെ ഫെസ്റ്റിവലിന്റെ ഭാഗമാണ്. റോമിയോ കാസ്റ്റലുച്ചി, മേ ബി കാസ്റ്റലുച്ചി വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടംപററി തിയേറ്റർ മേക്കേഴ്സ് ഓഫ് അവർ ടൈം ഇൻ ദി സെഞ്ച്വറി, വാസ് ബേസ്ഡ് ഫ്രം ഇറ്റലി, ആൻഡ് ഹിസ് വർക്ക് തേർഡ് റൈ ഇസ് ആൾസോ കമ്മിങ് ടു ദിസ് ഫെസ്റ്റിവൽ, ദിസ് എഡിഷൻ. ഫസ്റ്റ് ടൈം അഗെയിൻ ഓൾ ദിസ് ത്രീ പീപ്പിൾ ആർ കമ്മിങ്. സോ ആസ് ബ്രെറ്റ് ബെയ്ലി, ബ്രെറ്റ് ബെയ്ലി എന്ന് പറഞ്ഞാൽ ഒരു അനദർ കണ്ടംപററി മാസ്റ്റർ ഫ്രം സൗത്ത് ആഫ്രിക്ക, അദ്ദേഹത്തിന്റെ സാംസൺ എന്ന് പറയുന്ന ഒരു തേർഡ് പ്ലേ, അത് കഴിഞ്ഞ വർഷത്തിൽ അവന്യൂൺ ഫെസ്റ്റിവലിൽ വളരെയധികം അത് കാണുകയും അത് അപ്രീഷിയേറ്റ് ചെയ്ത വർക്കാണ്. അതാണ് മറ്റൊരു വർക്ക് വരുന്നത്. ഞാൻ മുഴുവൻ നാടകം ലിസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല, പക്ഷേ ഈ പറയുന്ന ഈ ഒരു ഏതാണ്ട് ഒരു ആറോളം ആ വളരെ പ്രധാനപ്പെട്ട സംവിധായകൻ ലോകത്ത് നിന്ന് ശ്രദ്ധേയ വളരെ പ്രധാനപ്പെട്ട സംവിധായകൻ, അവരെ തിയേറ്ററിന് അത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സംവിധായകരുടെ വർക്കുകൾ ഇന്ത്യക്ക് പുറത്തു നിന്നും, അതുപോലെ ഇന്ത്യയിൽ നിന്നും 14 വർക്കുകൾ, അത് ആസ് ഫർ എസ് വി കൺസേൺ ദ ബെസ്റ്റ് വർക്ക് ദാറ്റ് ഹാസ് ഹാപ്പൻ ഫോർ ദ ലാസ്റ്റ് സെവറൽ ഇയേഴ്സ് ഇന്ത്യൻ തിയേറ്റർ. അപ്പോ അത് ഇത്രയും, അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റിനൊപ്പം തന്നെ വി ആർ ആൾസോ പ്ലാനിങ് ടു ഹാവ് എ എൻ ആർട്ടിസ്റ്റ് കോൺവെർസേഷൻ. So along with this 25 directors, we will have another 25 directors from across the country. They will converse. They sit together and talk about their work, their process, their philosophy, their difficulties, their concerns of making their art production in this space. And upon that, we are also planning to have a lecture series, which is the first time we are doing it. Theatre colloquium, we are doing it, and also we are doing a public lecture series.
Public lecture series.
So in the theatre colloquium, which we used to do, but this year we are acting, this is an elaborated version of the event. There we have Sundar Sarikwai, Vishu Vishnath, Nandamman Singh, Kriti Jain, MK, all of that part of it. But also we have a public lecture where we have a Mugund Rao, KP Shankaran, Prakash Raj, Ari Sitas, M.A. Baby, Sachidanandan. There are several numbers, I don't recollect all these names. So they will be actually giving a speech, 45 minutes, about the togetherness from their own vantage points. We also have a festival of pedagogy, which we are organizing as part of the Thrissur's Club drama. It's called IFTS. It's International Festival of Theatre Schools. So it's a moment of theatre school, a lot of pedagogy gathering. 150 students will be taking part in this event from 1st to 5th, 1 മുതൽ 5 വരെ ആണ് ഒരു കർട്ടൻ റൈസ് പോലെ നടക്കുന്ന ഒരു ഇവന്റ് ആണ്. വി ആർ ആൾസോ ഹാവിംഗ് എ ഫെസ്റ്റിവൽ ഓഫ് സ്ട്രീറ്റ് ആർട്ട് ഇൻ കൊളാബറേഷൻ വിത്ത് ലളിതകല അക്കാദമി, തെരുവര. അത് ക്യൂറേറ്റ് ചെയ്യുന്നത് അൻപു വർക്കി എന്ന് പറയുന്ന വളരെ നോൺ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് ആണ്. ഏതാണ്ട് 20 ആർട്ടിസ്റ്റുകൾ തൃശ്ശൂരിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല ചുമരുകളിൽ വലിയ ഗ്രാഫിറ്റികൾ ഈ ഹ്യൂമാനിറ്റി മസ്റ്റ് യുണൈറ്റ് ഫോർ സെൻട്രൽ തീം ഒരു ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ആക്ച്വലി ആൾസോ ഡൂയിങ് ഇറ്റ്. നമ്മൾ ഏതൊരു 25 നാടക കലാകാരന്മാരുടെ വലിയ ചിത്രങ്ങൾ, ഛായാചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തൃശ്ശൂരിന്റെ പല ഭാഗങ്ങളിൽ അത് ഡിസ്പ്ലേ ചെയ്തിരിക്കും. അങ്ങനെ സിറ്റി മുഴുവൻ ഈ പറയുന്ന തിയേറ്ററും ഈ ആർട്ടും ഹ്യൂമൻനെസ്സും ആർട്ട് മേക്കിങ്ങും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്കിത് ഈ 10 ദിവസം സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മള്.
ഫെസ്റ്റിവലിന്റെ മറ്റു ചില കാര്യങ്ങൾ കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. പക്ഷെ അതിന് മുൻപ് ഇപ്പോൾ ദീപൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു കേരള സമൂഹത്തിനെ കുറിച്ച് വന്ന ഒരു വലിയ പ്രത്യാശ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഉത്സാഹഭരിതമായ പ്രസന്നവത്തായി മനുഷ്യരാശിയെ കാണുന്ന ഒരു 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 സമാന്തര തലമുറ എല്ലാ മേഖലകളിലും ഉണ്ടായി വരുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ തിയേറ്ററിൽ കാണുന്ന ഈ ഊർജ്ജവും. ഞാൻ വർഷങ്ങളായിട്ട് ഡൽഹിയിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഉണർവ്, അത് ചലച്ചിത്ര ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ബിനാലെയോ അല്ലെങ്കിൽ അത്തരം വരുന്ന ചിത്ര പ്രദർശനങ്ങളുമായിക്കോട്ടെ, അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ തിയേറ്റർ ഇത്രയും വിപുലമായ രീതിയിൽ കോവിഡിന് ശേഷം ഒരു തിയേറ്റർ, അപ്പൊ ഈ കേരള സമൂഹത്തിലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള തലമുറയെ, ഞാൻ മുതിർന്ന തലമുറയിൽപ്പെട്ടയാളാണ് കുറച്ചുകൂടി ദീപനേക്കാൾ, ഈ ഈ എങ്ങനെയാണ് കേരള സമൂഹത്തിനെ കാണുന്നത് ദീപന്? ഞാൻ ഈ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതല്ല, പക്ഷേ ഈ ഉത്സവാന്തരീക്ഷം തൃശ്ശൂരിൽ 10 ദിവസത്തേക്ക് ഉണ്ടാക്കുകയാണ്, ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല, കേരളത്തിൽ നിലവിലുള്ള ഒരു ഒരു ഉത്സാഹത്തിന്റെ ഒരു 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 ഒപ്റ്റിമിസത്തിന്റെ ശുഭാപ്തിയുടേതായിട്ടുള്ള എന്തോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു, അത് പങ്കുവെക്കുന്നുണ്ട് ദീപൻ.
Absolutely. And I'm very, very happy to hear this question, actually. നമ്മള് ഞാൻ ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ്. നമ്മള് ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് പോകുമ്പോൾ I always feel very happy when I land there. Because I always feel this is a place things can still happen. We can still talk. We can still cherish. We can still celebrate art, culture, philosophy, politics. Still there's a space for that, അപ്പൊ അത് നമ്മൾ ഒരു ഒരു അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, പ്രിസർവ് ചെയ്യേണ്ടതുണ്ട്. അത് ഇസ് ഹാസ് എ ലോങ് ഹിസ്റ്ററി ഓഫ് ദാറ്റ്, ഇറ്റ്സ് നത്തിങ് വി നോ ദാറ്റ്. സോ ഇറ്റ്സ് മൈ ജനറേഷൻ ഓഫ് തിയേറ്റർ മേക്കേഴ്സ് ഓർ ദ പീപ്പിൾ വർക്കിംഗ് ദ കൾച്ചർ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു കണ്ടിന്യൂ ഇറ്റ് ഓർ റിക്കളക്ട് ഇറ്റ് ഓർ പ്രിസർവ് ഇറ്റ്. അപ്പൊ അത് കറക്റ്റാണ്. അത് ഫിലിം ഫെസ്റ്റിവൽ ആയാലും ഇനി കൊച്ചിൻ ബിനാലെ ആയാലും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയാലും തിയേറ്റർ ഫെസ്റ്റിവൽ ആയാലും ഡിസൈൻ ഫെസ്റ്റിവൽ ആയാലും ഇറ്റ്സ് വെരി മച്ച് ദയർ. അത് നമ്മള് വെരി മച്ച് ദയർ. അത് ഓഡിയൻസിന്റെ പക്ഷത്തിൽ നമ്മൾ ഒക്കെ അവിടെ വരുന്ന സമയത്ത് ഫീൽ ചെയ്യും. അത് ഒരു നമ്മളൊരു ഒരു അർബൻ മിഡിൽ ക്ലാസിന്റെ ഒരു എക്സൈറ്റ്മെന്റ് മാത്രമല്ല, ഇറ്റ്സ് എ എക്സൈറ്റ്മെന്റ് ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ പീപ്പിൾ, ഫ്രം ദ ഓട്ടോ ഡ്രൈവേഴ്സ് ടു ഫാർമേഴ്സ് ടു ഡെയിലി വേജ് ലേബറേഴ്സ് ടു എവ്രിബഡി കം ആൻഡ് ടേക്ക് പാർട്ട് ഓഫ് ദിസ് ഈവന്റ്. അതിന്റെ അതാണ് അതിന്റെ ഒരു അതിന്റെ ഊർജ്ജം എന്ന് പറയുന്നത്. This is
really നാടകത്തിലേക്ക് വരുമ്പോൾ മറാത്തി നാടകവേദിയും അവിടെ പശ്ചിമേന്ത്യയിൽ എങ്ങനെയാണ് ഇതൊക്കെ, ഇത്തരം ഒരു അന്തരീക്ഷം നിലവിലുണ്ടോ?
What I feel is that the problem is theater is happening in many parts of the country. നാടകവും കലയൊക്കെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിനെ ഒരു ക്യൂറേറ്റോറിയൽ പ്രപ്പോസൽ ചെയ്യുന്നതുകൊണ്ട് അതിന് പെർസ്പെക്റ്റീവ് ചെയ്ത് അതിന് പ്ലേസ് ചെയ്യേണ്ടതുണ്ട് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിനകത്ത്. ഐ തിങ്ക് ദാറ്റ് ഇസ് ദ റോൾ വി ആർ പ്ലേയിങ്. ബിക്കോസ് സി ദ തിങ് ഈസ് ദാറ്റ് നമ്മൾ ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഐ പേഴ്സണലി ഫീൽ ദാറ്റ് വേ. ഇറ്റ് സോ നമ്മൾക്ക് കലാകാരന്മാർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ദിസ് ഇസ് എ ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ആക്ച്വലി ആസ് ഫാർ ആസ് ഐ കൺസേൺഡ്. അതർവൈസ് ദ പബ്ലിക് ദ നെക്സ്റ്റ് ജനറേഷൻ വിൽ ആസ്ക് അസ് വാട്ട് യു ബി ഡൂയിങ്. അപ്പോ വി ആർ ദിസ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഡു ദിസ്. വി ഹാവ് ടു ആക്ച്വലി പ്ലേസ് ഇൻ സച്ച് എ വേ വൈ വി പ്ലേസിംഗ് ഇറ്റ് ഇൻ എ ഹ്യൂമാനിറ്റി മസ്റ്റ് യുണൈറ്റ്. വാട്ട് എൽസ് വി ഷുഡ് യുണൈറ്റ്? ദിസ് ഇസ് എനിബഡി ഹു ഈസ് ആക്ച്വലി ഫീൽ ദാറ്റ് humanness and art making, artist and the society has any meaning, is a moment to unite and do together and think together.
Infraordinary space ne kurichu ningalde curatorial note le njan vaichu enikku adu valare kaudugikaramayittu thonugiyum chethu ee nithya jeevithathile indian context ne kurichu paranjalle ippo deepan appo actually keralam ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ ക്യൂറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല 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 സാംസ്കാരിക മേഖലകളിൽ കേരളം ഈസ് ക്യൂറേറ്റിംഗ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ജീവിതത്തിലെ ചെറിയ ചെറിയ ദുരിതങ്ങൾ അസഹനീയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല ഇടത്തിൽ ആണ് നമ്മൾ എന്നുള്ളതാണോ ഈ ഇൻഫ്രാ ഓർഡിനറി സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
Absolutely. We have to realize it, because when we actually talk about art, culture, celebration, often we forget the fact that we are actually going through a really difficult time in a daily basis. അപ്പോ അത്തരം കാര്യങ്ങളെ കൂടി നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ യുനോ ദിസ് വിൽ നോട്ട് കംപ്ലീറ്റ്. ദിസ് വിൽ ബി ജസ്റ്റ് എ കാർണിവൽ ഓഫ് ആർട്ട് ആൻഡ് ആർട്ട് മേക്കിംഗ്, ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി എ കാർണിവൽ ഫോർ ആർട്ട് മേക്കിംഗ്. വൺ ഷുഡ് ആൾസോ ദിസ് ഇസ് നോട്ട് സം ഒക്കേഷൻ ടു റിമെമ്പർ യുനോ ദ സ്ട്രഗിൾ വട്ട് വി ആർ ഗോയിങ് ത്രൂ.
അതാണ് ഈ ഫോക്കസ് ആണ്. ഈ കാർണിവലിൽ നടത്തുമ്പോൾ ഫോക്കസ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ എഫേർട്ട് മുഴുവൻ വേസ്റ്റ് ആയി പോകും. അതാണ് അതാണ് ഇനി ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും തിയേറ്ററും തമ്മിലുള്ള ബന്ധമൊക്കെ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവായിട്ട് തന്നെ ദീപൻ ശിവരാം പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് നാടക പ്രവർത്തകർ പാൻഡമിക്കിനെ അതിജീവിച്ചതെന്ന്. പക്ഷെ ഞാൻ നാടക പ്രവർത്തകരുടെ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് മറ്റൊരു കലാരൂപങ്ങളിലും ഇല്ലാത്ത വിധം സാമൂഹ്യമായി പരസ്പരം ടച്ച് ചെയ്ത് പരസ്പരം കണ്ട് ജീവിക്കേണ്ട ഒരു കലാരൂപം, വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ലോക നാടകവേദി ഈ രണ്ട് കൊല്ലം അതിജീവിച്ചത്? വ്യക്തി ജീവിതങ്ങളിലെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ.
തിയേറ്റർ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ അതായത് കുറവാണ് എന്ന് പറയാം. കാരണം നമ്മുടെ നാട്ടില് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തിയേറ്റർ നാടകം എന്ന കലാരൂപം മാത്രമൊക്കെ പറയുന്നതല്ല. ഞാൻ തൃശ്ശൂർ തിയേറ്റർ ഉണ്ട്, മറ്റൊരുപാട് തിയേറ്ററുമായി ബന്ധപ്പെട്ട് പെർഫോമൻസ് ആർട്ട്
ഫോമുകളായി
ആളുകളുടെ എണ്ണം, അതായത് അത് എണ്ണം ഞാൻ കുറവാണെന്ന് പറയുമ്പോൾ തന്നെ എക്സാക്ട്ലി അത് നമ്മുടെ ഒരു ആനുപാതി വെച്ച് നോക്കുമ്പോൾ അത് ഒരുപാട് ആയിരക്കണക്കിനാണ്. ഞാൻ നേരിട്ട് പറഞ്ഞത് നാടക പ്രവർത്തനം മാത്രമല്ല ഞാൻ പറയും, ഈ മൊത്തമുള്ള ഈ ഈ ഈ വലിയൊരു ജനവിഭാഗം പെർഫോമിംഗ് ആർട്ടുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ ഒരു ഉപജീവന മാർഗമായിട്ടുള്ള ഈ അടുത്തു നിന്ന് കൂട്ടി നിൽക്കുന്നു എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ തോന്നിയിട്ട് എനിക്ക് തോന്നുന്നത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ശൂന്യതാ ബോധം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കേരളത്തിലൊക്കെ ആളുകൾ അതിന് ഒരു ബദലായിട്ട് മുന്നോട്ട് വെച്ചുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ, നിങ്ങള് ചെറിയ ചെറിയ നാടകങ്ങൾ ഉണ്ടാക്കി ഒരു ഫാമിലിക്ക് മാത്രം കാണാവുന്ന നാടകം ഉണ്ടാക്കുന്നു. ഉദാഹരണം തൃശ്ശൂരിൽ നിന്ന് കെ വി ഗണേശ് എന്ന് പറയുന്ന നാടക സംവിധായകൻ, അയാളുടെ സംഘം ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ചെറിയ നാടകം ഉണ്ടാക്കിയിട്ട് ഒരു വീട്ടിലേക്ക് പോയി വീട്ട് ഒരു 3 പേർക്കും 4 പേർക്കും മാത്രം കാണാവുന്ന ഒരു നാടകങ്ങൾ കളിക്കുന്നു അയാളുടെ അവരുടെ ലിവിംഗ് റൂമിൽ വെച്ചിട്ട്. അത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ തുക അത് ഒരു നാടകലാകാരന്റെ ഉപജീവനത്തിനുവേണ്ടി മാറ്റിവെക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ 100 കണക്കിന് ഷോകൾ ചെയ്യുന്നുണ്ടായി. ഇങ്ങനെ ഓരോ വിധത്തിൽ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, ഇതുപോലെ പല ഭാഗങ്ങളിലുള്ള ആളുകളും പലതരത്തിലും അവർക്ക് ചില മറുപടികൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ജനറലി ഇത് വളരെ ദുരിതപൂർവമായിട്ടുള്ള സമയം തന്നെ ആയിരുന്നു കലാകാരന്മാർക്ക് പ്രത്യേകിച്ചും.
ഇനി ഞാൻ ഈ ഇത്തവണത്തെ ഫെസ്റ്റിവലിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഈ ഹോമേജ് സെക്ഷനിലേക്ക് പോവാണ്. പീറ്റർ ബ്രൂക്കിനെ കുറിച്ച് പറഞ്ഞു ദീപൻ, എങ്കിൽ പോലും എന്ത് പൈതൃകമാണ് നിങ്ങൾക്ക് അദ്ദേഹം നൽകി പോയിരിക്കുന്നത്? അദ്ദേഹം ഇല്ലാതെ നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ മേജർ ഒരു ടെമ്പസ് പ്രോജക്ട് ഈസ് പെർഫോമിംഗ് ഇൻ കേരള എന്ന് പറയുന്നത് കേരളത്തിലെ നാടക പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നതാണ്. ഇത് ടെമ്പസ് പ്രോജക്ട് ഈസ് ട്രാവലിംഗ് ടു തൃശ്ശൂർ എന്നൊക്കെ, അല്ലെങ്കിൽ കേരള എന്ന് പറയുന്ന മൊമെന്റിന്. പക്ഷെ ഈ പീറ്റർ ബ്രൂക്കിനെ ഒരു ഹോമേജ് ആയിട്ട് ഈ ദില്ലിദാരിയിൽ പീറ്റർ ബ്രൂക്കിന് ഒരു ഹോമേജ് തരാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്താൽ എങ്ങനെ പറയും?
ഇനോ നമ്മള് ഓരോ ഘട്ടത്തിൽ നമ്മൾ കണ്ടംപററി മോഡേണൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിയേറ്ററിനകത്ത് ഐ എം ജസ്റ്റ് ഫോക്കസിംഗ് ഓൺ ദി തിയേറ്റർ. ഒരു തിയേറ്റർ ഇസ് എ മോഡേൺ ഫോം ആയിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നതിൽ ഒരുപാട് നാടക സംവിധായകർക്ക് റോളുണ്ട്. അതിൽ ഞാൻ വിചാരിക്കുന്നത് തിയേറ്ററിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം, 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസിഷൻ പോയിന്റ് എന്ന് പറയുന്നത് എഴുത്തുകാരുടെ ഭയങ്കരമായിട്ടുള്ള അപ്രമാദിത്യം നാടക വേദിയിൽ നിലനിന്നിരുന്ന സമയം ഉണ്ടായിരുന്നു. അതായത് നാടകം അല്ലെങ്കിൽ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററേച്ചറിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടൊരു ഫോമായിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഒരു കംപ്ലീറ്റ് ആർട്ട് ഫോമാണ്. അത് സാഹിത്യത്തിന്റെ തുടർച്ചയുള്ള ഫോമൊന്നുമല്ല. അതിപ്പോ നമ്മൾ തിയേറ്ററിനെ മനസ്സിലാക്കുന്നത് അറിയാം, അത് കഥ പറയുന്ന ഒരു ഫോമായി തീരുന്നത് കൂടിയാണ് അതിന്റെ സാഹിത്യമായിട്ടുള്ള ബന്ധം രൂപപ്പെട്ട് വരുന്നത് തന്നെ. അതിനൊക്കെ മുമ്പ് തന്നെ തിയേറ്റർ നിന്നിരുന്ന ഒരു ഫോമാണ്. അപ്പോൾ പീറ്റർ ബ്രൂക്ക് ഈ പറയുന്ന സാഹിത്യത്തിന്റെ ഈ ഫോമായിരുന്ന ഈ പറയുന്ന നാടകത്തെ അദ്ദേഹം ഷേക്സ്പിയർ ആണല്ലോ ഈ സാഹിത്യത്തിന്റെ ഈ ഫോം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന പേര്. അപ്പൊ ഷേക്സ്പിയറുടെ ഏറ്റവും കൂടുതൽ കൃതികൾ നാടകമായി ചെയ്തിട്ടുള്ള ആളാണ് പീറ്റർ ബ്രൂക്ക്. പക്ഷെ ഷേക്സ്പിയറിന് ഒരു ഫിസിക്കലായിട്ട് റീഡിങ്, തിയാട്രിക്കൽ റീഡിങ് എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്ന ഒരാളാണ് പീറ്റർ ബ്രൂക്ക് എന്ന് പറയുന്നത്. ഈ സാഹിത്യത്തിന്റെ എക്സ്റ്റൻഷൻ ആയിരുന്ന നാടകത്തെ ഒരു ഫിസിക്കൽ ഫോമാണ് ഇത്, പെർഫോമേറ്റേഴ്സിന്റെ ഒരു ഫോമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു വലിയൊരു പങ്ക് പീറ്റർ ബ്രൂക്ക് വഹിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം നമുക്ക് മാറ്റി വെച്ച് പോയിട്ടുള്ളത്. അതിന്റെ തുടർച്ചയായിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ റീഡ് ചെയ്യുന്നത്. There are a lot of people out there to be mentioned, but പീറ്റർ ബ്രൂക്കിന്റെ ഒരു വളരെ മഹത്തായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണെന്ന് ഞാൻ പറയും. അദ്ദേഹം സാഹിത്യത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തിയേറ്ററിനെ വളരെ ഫിസിക്കലായിട്ട് പെർഫോമേറ്റീവ് ഫോം എന്നുള്ളതിലേക്ക് അതിനെ അതിനെ കൊണ്ടുവന്നു, അവിടെ കോൺഫിഡന്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് നമ്മൾ ഈ ഫെസ്റ്റിവലിനൊക്കെ പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇതിനകത്തുള്ള എല്ലാ പാട്ടുകളും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള എല്ലാം അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. ടച്ചിന്റെ ഒരു എക്സ്പ്രഷൻ മാത്രമല്ല, തിയേറ്ററിന്റെ ഒരു ഘടനയുടെ സെലിബ്രേഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒക്കെ തിയേറ്ററൊക്കെ അങ്ങനെയാണ് തന്നെ കാണുന്നത്. ഇവർ ഓൺലി
ഇനി നമുക്ക് ഈ തിയേറ്റർ ഫെസ്റ്റിവലിലെ പ്രധാനപ്പെട്ട സെക്ഷൻസിലേക്ക് വളരെ പെട്ടെന്ന്, നമ്മൾ സമയപരിമിതിയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് വേറെ തിയേറ്റർ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റലിയിൽ നിന്നും തെർജി, യു കെയിൽ നിന്ന് ആന്റിഗണി, ഡെൻമാർക്കിൽ നിന്നും ഏവമേറിയ, പലസ്തീനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും, പിന്നെ പലസ്തീനിൽ നിന്ന് രണ്ട് സംഘങ്ങൾ എത്തുന്നത്, അതുപോലെ തന്നെ ലെബനനിൽ നിന്ന് എത്തുന്നത്, എന്തെങ്കിലും ഒരു തീം ഉണ്ടോ ഒരു കണക്റ്റിംഗ് ആയിട്ട് ഈ വേൾഡ് പെർസ്പെക്ടീവിൽ?
നമ്മൾ അങ്ങനെ ഒരു ഒരു അവരുടെ കലാപ്രവൃത്തിയുടെ ഒരു കണ്ടന്റിന്റെ പ്രത്യേകമായിട്ട് തീമിന്റെ ഒരു ഒരു ത്രെഡ് നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമ്മൾ അതിനെല്ലാം ശ്രമിച്ചിട്ടുള്ളത്, നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇവരുടെ കലയ്ക്കകത്ത് അവർ കൈകാര്യം ചെയ്യുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട് ഉണ്ട്. അതാണ് ഇഫ് യു ലൈക്ക് കൺസിഡർ ദസ് ഇസ് ദ ത്രെഡ് ഓഫ് ദി ഫെസ്റ്റിവൽ. ഉദാഹരണത്തിന് ഇപ്പോൾ ഫലസ്തീനിൽ നിന്നും വരുന്ന ദ മ്യൂസിയം എന്ന് പറയുന്ന മാർക്കസ് ബഷൂറിന്റെ പ്ലേ, അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് ഒന്ന് സൂചനതരാണ്. അതായത് ഒരു ഒരു മനുഷ്യൻ 40 പേരെ അയാൾ കൊലപാതകം കഴിഞ്ഞിട്ട് ഈസ് എ ടെററിസ്റ്റ് ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ് വേ, ഓക്കെ, ഇൻ എ കൺവെർഷൻ ടൈംസ്. അപ്പോ ഹി ഈസ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ക്യാപിറ്റൽ പനിഷ്മെന്റ്, റൈറ്റ്? ആൻഡ് ഹിസ് ഡേയ്സ് ആർ നമ്പേർഡ്. And he asked, what is his last day? He asked for a conversation with the magistrate who gave him the capital punishment. That was his last wish. Just want to have a conversation with him. It's almost like a dinner with that magistrate. You just want to have a little chat with that person. And that is the play. So the more we start to listen to this conversation between these two people, the more we are into trouble. And that is where the focus of that work is. And I think that kind of work can come only from that sort of place where, you know, the life is too troubled. അപ്പോ നമ്മള് അങ്ങനെ ഇപ്പോ, അല്ലെങ്കിൽ ഇപ്പോ ആസ്മ എന്ന് പറയുന്ന പലസ്തീനിയൻ പോയറ്റും പെർഫോമൻസ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ആസ്മ എന്ന് പറയുന്ന ഒരു യങ് ആർട്ടിസ്റ്റിന്റെ ഒരു വർക്ക് ആണ്. ഇഫ് ഐ ടോക്ക് ടു യു അബൌട്ട് വാർ, യു വോണ്ട് ബിലീവ് ഇറ്റ്. ഞാൻ അതിനോട് യുദ്ധത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇസ് മദർ. And she's coming with another woman who's performed there with her child in her hand. And that kind of work can come from that part of the land. So that is what we are kind of looking for.
ഈ ഈ ത്രെഡിന്റെ കാര്യം പറയുമ്പോൾ ഒരു ഒരു കോമൺ ത്രെഡ് എന്ന് പറയുന്നത് മാനവികത ആണെന്ന് എടുത്താൽ, ഞാൻ ഇന്ത്യൻ സെക്ഷനിലേക്ക് വരികയാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് it's a very 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 difficult context where we all are living. അപ്പോൾ ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ തിയേറ്ററിലേക്ക് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ത്രെഡോ അല്ലെങ്കിൽ ഈ ഒരു വളരെ ചുരുക്കി ഇന്ത്യൻ തിയേറ്റർ സെക്ഷനെ കുറിച്ചൊന്ന് പറയാമോ? നേരത്തെ ദീപൻ ഒന്ന് പേരുകൾ പരാമർശിച്ചു പോയെങ്കിലും വളരെ ചുരുക്കി ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് കൊണ്ടൊന്ന് പറയാമെങ്കിൽ നല്ലതായിരുന്നു.
നമ്മൾ ഒരു ഒരു ഓവറോൾ വി ഹാവ് അറ്റംപ്റ്റ് ടു കണക്ട് വിത്ത് ദിസ് ക്യൂറേറ്റോറിയൽ തീം. നമ്മൾ ഈ ഇന്റർനാഷണൽ ഈ നാഷണൽ കാറ്റഗറിയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്തും അങ്ങനെ ഒരു കണക്ഷൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് നമ്മൾക്ക് പലപ്പോഴും വി ഹാവ് ടു കൈൻഡ് ഓഫ് ലുക്ക് ഫോർ ദി പ്രൊഡക്ഷൻസ് വിച്ച് ആർ കമ്മിങ് ഫ്രം ദി പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ദാറ്റ് ബീൻ പ്രൊഡ്യൂസ്ഡ്. ഞാൻ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഉദാഹരണത്തിന് അതുൽ കുമാർ എന്ന് പറയുന്ന ബോംബെയിലുള്ള സംവിധായകൻ അതുൽ കുമാർ, very well known director, is from BPM Arubia, Cloud Cabinet, reprints and all he did earlier. And adhehathinte taking side ennu parayunna work undu. Taking side ennu parayunnathu oru 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 kalakaran oru trial abhimukhikkunnathaanu German Nazi period il. Ayal endu ayal eduthu oru oru side inde perilaanu ayalkku aa trial ennu nerindu varunnathu, court case. അപ്പോ അത് അത് അത്രമൊരു വർക്ക് നമ്മൾ ഇപ്പൊ പ്ലേസ് ചെയ്യുന്ന ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വർക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടൊരു പൊളിറ്റിക്കൽ ഒരു 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 കാരണമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോ ഈ മുരുകഭൂപതി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു സംവിധായകന്റെ ഒരു വർക്ക്, അദ്ദേഹം വളരെ റൂട്ടഡ് ആയിട്ട് തമിഴ് ഐഡന്റിറ്റി പ്ലേസിലുള്ള വർക്കാണ്. ഒരു ജ്രാവിഡിയൻ ഒരു ലാംഗ്വേജിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സെലിബ്രേഷൻ, ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ എൻ്റെ വർക്കിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വർക്ക് നമ്മൾ വളരെ എല്ലാം ഒരു ഏകസ്വരതയിലേക്ക് പിടിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യയിൽ, ഇന്ത്യൻ സമൂഹവും ഇന്ത്യൻ കൾച്ചറും. അപ്പൊ അങ്ങനെ ഒരു വർക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് വളരെ പ്രധാനമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ രണ്ട് ഉദാഹരണം പറയുമ്പോൾ തന്നെ ഇപ്പൊ രണ്ടും രണ്ട് തരത്തിലുള്ള വർക്കുകളാണ്, പക്ഷെ രണ്ടിനും ഈ മാനവികളുടെ തലത്തിൽ പ്രധാനപ്പെട്ട രണ്ട് വർക്കുകളാണ് താരം.
ഇനി കേരളത്തിലേക്ക് വന്നാലോ? കേരളത്തിൽ
കേരളത്തിൽ നമ്മൾ ഈ വർഷം നാല് നാടകങ്ങളാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. കേരളത്തിൽ നാടകങ്ങൾ ഒരുപാട് നാടകങ്ങൾ ഉണ്ടായിട്ടുള്ള സമയമാണ് കേരളത്തിൽ. ഏതായാലും 65 നാടകങ്ങളുടെ ഒരു എൻട്രി നമുക്ക് ഉണ്ടായിരുന്നു. നാല് നാടകങ്ങൾ തെരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് നാല് നാടകങ്ങളും വളരെ എൻസംബിൾ വർക്കുകളാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. വലിയ സംഘത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു 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 എഫർട്ട് നമുക്ക് നാടകത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഹസിൻ അമരുള്ള എന്ന് പറയുന്ന സോവിയറ്റ് സ്റ്റേഷൻ കടവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്ലേ റിവാർഡർന്ന് വരുന്നു. അതുപോലെ ആലപ്പുഴയിൽ നിന്ന് ജോബ് മഠത്തിൽ എന്ന് പറയുന്ന സംവിധായകന്റെ കക്കുകളി എന്ന് പറയുന്ന
കക്കുകളി,
പിന്നെ പ്രതാപൻ കെ എസ് പ്രതാപന്റെ നിലവിളികൾ മർമ്മരങ്ങൾ ആക്രോശങ്ങൾ, ക്രൈസ്റ്റ് വിസ്പേഴ്സ് എന്ന് പറയുന്ന വർക്കിന്റെ ഒരു അഡാപ്റ്റേഷൻ കൂടി നമുക്ക് പറയാം. അതുപോലെ തന്നെ ആർട്ടിക് എന്ന് പറയുന്ന കെ ആർ രമേശിന്റെ കൊല്ലത്തിന് ഒരു പ്ലേ. ഈ നാല് നാടകങ്ങളെയും വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലു പേരും അക്കാഡമിക്കലി അങ്ങനെ വളരെ റിഗ്രസീവായിട്ട് ട്രെയിനിങ് വേണ്ടിയിട്ടുള്ള സംവിധായകരൊന്നുമല്ല. എക്സെപ്റ്റ് മേ ബി അസിം അമരപിള്ള, അവരൊക്കെ അമേച്ചർ നാടക മേഖലയിൽ നിന്ന് വരികയും നാട്ടിനകത്ത് നിന്ന് നാട്ടുകാരൊക്കെ ചേർത്ത് നിന്നുകൊണ്ട് നാടകം ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനത്തെ ഒരു ഒരു പരിചയ സമ്പത്തിന്റെ ഉടമകളാണ് ഈ നാടകക്കാരൻ നാലു പേര്. അപ്പൊ അവരെല്ലാവരും അത് വർക്കിന്റെ പ്രത്യേകതകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ കക്കുകളി എന്ന് പറയുന്ന ഐ തിങ്ക് ആ വർക്ക് ഒരു ഫ്രാൻസിസ് നെറോദയുടെ മറ്റൊരു സ്റ്റോർച്ചറുടെ മറ്റൊരു ഒരു ഒരു ഇതാണ് ഈ പറയുന്ന കക്കുകളി എന്ന് പറയുന്ന ടെക്സ്റ്റ്. അപ്പൊ അത് ആ ടെക്സ്റ്റിന്റെ ഒരു ആലപ്പുഴയിൽ നിന്നും ആ പ്ലേ മേക്ക് ചെയ്ത ഒരു സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഈ സമയത്തൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ട കാര്യങ്ങളാണ് ഈ കന്യാസ്ത്രീകളുടെ പ്രശ്നങ്ങളും സമയവുമായിട്ടുള്ള ഒരുപാട് ടെൻഷനുകളും ഒക്കെ നമ്മൾ കേട്ടുള്ള സമയത്ത്, ആലപ്പുഴയിൽ നിന്ന് അങ്ങനത്തെ വർക്ക് ഉണ്ടാവുന്ന സമയത്ത്, അതൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയപരവും സാമൂഹികവുമായിട്ടൊരു ദർശനം അത് വലുതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് അത്രയും കാര്യങ്ങളെ കൂടിയൊക്കെയാണ് നമ്മളൊരു മാനവികളുടെ ദർശനവും കഴിവ് അത് അത് നമ്മൾ വി ആർ ആക്കി ഗിവിംഗ് ദ വോയ്സ് ടു ദാറ്റ് സോർട്ട് ഓഫ് ഇൻ ഇഷ്യൂ ദാറ്റ് ബീൻ ഡിസ്കസ്ഡ് ആൻഡ് ആൾസോ ആസ് എ ഫോം ഓഫ് ആർട്ട്. ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ഇവരൊക്കെ യുനോ വെർ വെരി very 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 enthusiastic about theater. You know, they really want to try to find a new form, togetherness, lots of people together. എല്ലാ നാടകങ്ങളിലും 10-15-20 പേരൊക്കെ അഭിനയിക്കുകയും വലിയൊരു സംഘമാണ് ഇതിന്റെ കൂടെ ഉള്ളത്. ചെറിയ സംഘമൊന്നുമല്ല, വലിയ സംഘത്തിൽ സംഘമായിട്ട് വന്ന് സെലിബ്രേറ്റ് ചെയ്യണം.
നമ്മുടെ ഈ സംഭാഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോ ഇതിൽ പ്രവേശനം ഒക്കെ എങ്ങനെയാണ്? ഇത് ആളുകൾക്ക് സൗജന്യമാണോ? ഇത് നാല് എന്റെ അറിവ് ശരിയാണെങ്കിൽ നാല് സ്റ്റേജുകളിലാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ്?
നമ്മൾ ആക്ച്വലി നമുക്ക് എട്ട് എട്ട് വരികളാണ് നമുക്കുള്ളത്.
എട്ട് വരി, ഓക്കെ.
അതെ, എട്ട് വരികളിലായിട്ട് ആണ് നമ്മൾ നടക്കുന്നത്. ആ എട്ട് വരികളായിട്ട് നടക്കുന്ന പറയുന്ന സമയത്ത് ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ പ്രവേശനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ നമ്മുടെ ഈ ഫെസ്റ്റിവൽ, സ്റ്റേറ്റ് നടത്തുന്ന ഫെസ്റ്റിവൽ ഒരു സംഗീത നാടക അക്കാദമിയുടെ കീഴിലാണല്ലോ ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. സംഗീത നാടകത്തിന്റെ സ്ഥിരം വേദിയായിട്ടുള്ള റീജിയണൽ തിയേറ്റർ, കെ ടി മുഹമ്മദ് തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്റർ, മുരളി ആക്ടർ മുരളി തിയേറ്റർ, നാട്യഗ്രഹം, ബ്ലാക്ക് ബോക്സ് തിയേറ്റർ, ഇങ്ങനെ മൂന്ന് തിയേറ്ററുകളാണ് നമുക്ക് ഉള്ളത് അവിടെ, പെർമനന്റ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര അധികം നാടകങ്ങൾ, 24-26 പെർഫോമൻസ് ഉണ്ട്. അതിന് കൂടെ തന്നെ 6 മ്യൂസിക്കൽ ഇവന്റുകൾ ഉണ്ട്, ലാർജ് മ്യൂസിക്കൽ ഇവന്റ്. ലൈക്ക് ഇന്ത്യൻ ഓഷൻ ഈസ് ഓപ്പണിംഗ് അവർ ഫെസ്റ്റിവൽ, അവർ ഫെസ്റ്റിവൽ സെൻഡിംഗ് വിത്ത് മംഗണിയാർ സെലക്ഷൻ ഓഫ് റോയ്സ് നാഗരാജ്. അത് 40 മംഗണിയാർ മ്യൂസീഷ്യൻസ് 35 രാജ്യങ്ങളിലൂടെ ഓൾറെഡി പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള മ്യൂസിക്കൽ സെൻസേഷൻ മംഗണിയാർ സെലക്ഷൻ. അപ്പൊ അത് 6 മ്യൂസിക്കൽ ഇവന്റുകൾ യുനോ വി ആർ ഹാപ്പനിങ് ഇൻക്ലൂഡിംഗ് വൺ ഗംഭീരമായിട്ടൊരു സൗത്ത് ആഫ്രിക്കൻ മ്യൂസിക് ബാൻഡ് ഈസ് കമ്മിങ് ടു പെർഫോം. അപ്പോ ഇത്രയും വർക്കുകളൊക്കെ ഉൾക്കൊള്ളിക്കാൻ പാകത്തിനുള്ള തിയേറ്റർ നമുക്കില്ല അവിടെ. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ രണ്ട് ആർക്കിടെക്റ്റുകളെ കേരളത്തിന് നമ്മൾ അവരുടെ അടുത്ത് അസോസിയേറ്റ് ചെയ്തു. അത് കാരണം നമ്മൾ, ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി മസ്റ്റ് ക്രോസ് ദ ബോർഡേഴ്സ് ഓഫ് ദ ഡിസിപ്ലിൻസ്. വി ഷുഡ് ഷേക്ക് ഹാൻഡ്സ് വിത്ത് ദി അതർ ആർട്ടിസ്റ്റ്, വിഷ്വൽ ആർട്ടിസ്റ്റ്, ഫിലിം മേക്കേഴ്സ്, റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റ്, ആർക്കിടെക്ട്സ് ഓൾ ഓഫ് ദാറ്റ്. രണ്ട് ആർട്ടിസ്റ്റുകൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വി ദർ ആക്ച്വലി ഡിസൈനിങ് ടു പെർഫോമൻസ് സ്പേസസ്. വൺ ഈസ് എ പവലിയൻ തിയേറ്റർ, അത് ഷെയ്ലാൻ ബ്രിജേഷ് എന്ന് പറഞ്ഞ കോഴിക്കോടുള്ള ഒരു നോൺ ആർക്കിടെക്ട് ഷെയ്ലാൻ ആണ്. 1200 പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ ഒരു പവലിയൻ തിയേറ്റർ ഹാസ് ഡിസൈൻഡ്. അത് നമ്മൾ അതാണ് അതിന്റെ പണി നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റിജോ റെനി എന്ന് പറയുന്ന ഒരു ഒരു ആർക്കിടെക്ട് കപ്പിളുണ്ട്. അപ്പോ ഈ ലിജോ റെനി, അപ്പൊ ലിജോ ജോസിന്റെ ഈ പറയുന്ന അവരെ ഒരുമിച്ചു എന്നുള്ള ഒരു ഒരു പവലിയൻ കോൺഫറൻസ് ഹാൾ, അത് ആർട്ടിസ്റ്റ് സുജാത മാഷിന്റെ സീനിക് പെയിന്റിങ്ങുകളുടെ ഒരു 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 കണക്ഷൻ കൂടി അതിനുണ്ട്. കാരണം സുജാത മാഷിന്റെ സീനിക് പെയിന്റിങ്ങിന്റെ സ്ക്രീനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 60 അടി വീതിയും 80 അടി നീളവും 22 അടി ഉയരവുമുള്ള വൻ ഒരു പവലിയൻ സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് അതിൽ അവിടെയാണ് നമ്മുടെ എല്ലാ കൊളോക്കിയും അതുപോലെ ആർട്ടിസ്റ്റ് ഇവന്റുകളും കോൺഫറൻസുകളും ഒക്കെ നടക്കാൻ പോകുന്നതിനകത്താണ്. അപ്പൊ ഇത്രയും അധികം കാര്യത്തെ നമ്മൾ, പക്ഷേ നമ്മളൊരു നമ്മൾ ഇത് പരമാവധി എല്ലാ ആളുകൾക്കും അഫോർഡബിൾ ആയിട്ട് വന്ന് കാണണം എന്നുള്ളതുകൊണ്ട് തന്നെ 60 രൂപയാണ് നമ്മളൊരു ഒരു ഒരു ടിക്കറ്റിന് വേണ്ടി ഷോ കാണാൻ ചാർജ് ചെയ്യുന്നത്. അത് പീറ്റർ ബുക്കിന്റെ ഷോ ആയാലും ബാർബയുടെ ഷോ ആയാലും മംഗണിയാർ സെലക്ഷൻ ആയാലും 60 രൂപയെ കൊടുക്കേണ്ടതുള്ളൂ. അത് സോ എനിബഡി കൻ അഫോർഡ് ടു.
സോ ഹാപ്പി ടു ഹിയർ, സോ ഹാപ്പി ടു ഹിയർ.
ദാറ്റ്സ് റൈറ്റ്. Yeah. They don't have to kind of spell out so much of money. They can come with their family. We also have two very important shows for children.
അതുകൊണ്ട് തന്നെ വലിയ ക്രൗഡ് ഉണ്ടാവാൻ
സാധ്യതയുണ്ട്. We expect a crowd and we want to see more crowd. We want to see people from across the city and the village turn up there. Not just for theatre people. You know, we also want to have people from other, you know, other general life of people should come there, not just theatre community. It should be an event where we want to celebrate by the theatre, not just theatre people but other people in general.
ഇതിന്റെ ഈ സംഘാടനത്തിന്റെ പിന്നിലുള്ള വലിയ മനുഷ്യാധ്വാനവും എത്ര ആളുകളുടെ സമർപ്പിത ചേതസ്സുകൾ ഒന്നിച്ചാലേ ഇത്ര വലിയൊരു തിയേറ്റർ ഫെസ്റ്റിവൽ നടത്താൻ കഴിയുള്ളൂ എന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ആശംസകളും നേരുന്നു. വലിയ വിജയമാകട്ടെ. വലിയ വലിയ ജനക്കൂട്ടം വരട്ടെ. വലിയ എന്താണ് കോവിഡിന് ശേഷമുള്ള ഈ വലിയൊരു മനുഷ്യ മനസ്സിൻ്റെയും മനുഷ്യ പ്രത്യാശകളുടെയും ഒരു സംഗമ ഭൂമിയായിട്ട് ഈ തിയേറ്റർ ഫെസ്റ്റിവൽ ഗ്രൗണ്ട്സ് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഐ എം താങ്കിങ് യു ഫോർ യുവർ വെരി വെരി ക്വാളിറ്റി ടൈം ഫോർ ദില്ലി ദാലി ആൻഡ് ഐ എം വിഷിംഗ് all the best for this festival.
Thank you so much, and I really hope that also to see you there if possible. at the festival venue. Looking forward to see that too. And I also will share this with my colleagues, Professor Anuradha Kapoor and Professor Anuradha Krishnan, who are co-creating this festival with me this year. So thank you very much for having me today.
Thank you. Thank you, Deepak Shivaram.